അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
Second Corinthians chapter 12 verses 7 to 10 we will read.
രണ്ട് കൊരിന്ത്യർ 12 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
Until verse 10.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു.
Here we read of Apostle Paul facing a very difficult situation in life.
അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ നേരിടുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്.
We read that the Lord gave him a thorn in the flesh.
ഇവിടെ നാം കാണുന്നത് ജഡത്തിൽ ഒരു ശൂലം അപ്പോസ്തലനായ പൗലോസിന് നൽകി, ദൈവം നൽകി എന്നാണ് വായിക്കുന്നത്.
We can imagine having a thorn in our flesh always pricking us. That's very painful.
നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ള ഇരുന്നു കൊണ്ട് കുത്തുകയാണെങ്കിൽ അത് വളരെ വേദനാജനകമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും.
ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ മെസഞ്ചർ ഓഫ് സൈറ്റൻ ടു ബഫറ്റ് മീ.
ഇവിടെ നാം വായിക്കുന്നത് സാത്താന്റെ ഒരു ദൂതനെ കുത്തുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
സോ ബോത്ത് ദീസ് എക്സ്പ്രഷൻസ് ടെൽ അസ് ദാറ്റ് ഇറ്റ് വാസ് സംതിങ് വെരി പെയിൻഫുൾ ആൻഡ് വെരി ഡിഫിക്കൾട്ട്.
ഈ രണ്ട് വിവരണങ്ങളും സൂചിപ്പിക്കുന്നത് ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നാണ്.
Paul was a very godly man as we know.
നമുക്കറിയാവുന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് വളരെ ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു.
But God gave him such a difficulty though he was a very godly person.
താൻ ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു എങ്കിൽ തന്നെയും ദൈവം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥ തന്റെ ജീവിതത്തിൽ നൽകുകയാണ്.
Sometimes we think that if we are godly people we will be exempted from all difficulties in life.
നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് നാം ഭക്തനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് വിടുതൽ ലഭിക്കുമെന്ന് ചിന്തിക്കാറുണ്ട്.
That is not true.
അത് സത്യമായിട്ടുള്ള കാര്യമല്ല.
Even if we live godly lives we can be faced with various difficulties in life.
നാം ഭക്തരായിട്ട് ജീവിക്കുന്നു എങ്കിൽ തന്നെയും ജീവിതത്തിൽ നാം അനേക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും.
You know, sometimes when we hear that someone has got cancer,
നാം ചിലപ്പോൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ക്യാൻസർ ബാധിച്ചു എന്ന് കേൾക്കുകയാണെങ്കിൽ,
and the first thought that comes into our mind, oh, he was a very godly man.
താൻ ഒരു ഭക്തനായിരുന്നല്ല മനുഷ്യനായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
She was a very good sister.
ആ സഹോദരി നല്ലൊരു സഹോദരി ആയിരുന്നല്ലോ.
So what is in our mind is because they were good, why did God allow this? That's the question that comes up in our mind.
അവർ നല്ല വ്യക്തികളായിരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത് എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ഓടിവരുന്ന ചിന്ത.
We need to understand that even if we are godly, God allows sometimes very difficult things in our life.
നാം വളരെ ഭക്തരായിട്ട് ജീവിക്കുന്നു എങ്കിൽ തന്നെയും ദൈവം വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അനുവദിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട സത്യമാണ്.
But here we read that God had a reason in allowing.
എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഇത് അനുവദിച്ചതിൽ ദൈവത്തിന് ഒരു 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 കാരണമുണ്ടായിരുന്നു എന്നാണ്.
In verse 7 that reason is stated 2 times.
ഏഴാം വാക്യത്തിൽ ആ കാരണം 2 പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്.
Lest I should be exalted above measure through the abundance of the revelations.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ.
Again the same thing is said, lest I should be exalted above measure.
അതേ കാര്യം തന്നെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്.
So there was a purpose in God allowing this difficulty in his life.
പൗലോസിന്റെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു.
That is what we should also understand.
ആ കാര്യം തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്.
You know, God has a purpose in allowing difficulties in our life.
നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ട്.
Now when we look at the lives of so many believers around us, they are passing through very very difficult times.
നാം നമ്മുടെ ചുറ്റുപാടുമുള്ള വിശ്വാസികളുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ അനേക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
This afternoon I was talking to Brother Sunny T. Daniel in Vellore.
ഉള്ള സണ്ണി ടി ഡാനിയൽ സഹോദരനുമായി ഈ ഉച്ച കഴിഞ്ഞുള്ള സമയം ഞാൻ സംസാരിക്കുകയായിരുന്നു.
He is a very close friend of mine.
എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം.
And that saddened my heart.
അത് എന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചു.
See, for several months they are staying in Vellore hospital.
അനേക മാസങ്ങളായിട്ട് അവർ വെല്ലൂർ ആശുപത്രിയിൽ താമസിക്കുകയാണ്.
The treatment is continuing.
അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
They have been serving the Lord faithfully.
Avar devathe vala satyasandharayittu sevikkukayirunnu.
For month after month that difficulty is continuing.
Ennal maasangalolamayittu aa budhimuttukal avarude pinnale varugiyaanu.
So in this life it is there.
Ee jeevathil idu ulladanu.
But we need to realize that God has a purpose in allowing these things in our life.
എന്നാൽ ഈ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
Now here the purpose is clearly mentioned.
ഇവിടെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി വളരെ വ്യക്തമായിട്ട് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്.
Paul was in danger of becoming proud.
പൗലോസ് അപ്പോസ്തലൻ നിഗളിച്ചു പോകാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു.
And what will happen if he becomes proud?
താൻ നിഗളിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക?
What happens to Lucifer? What will happen to him?
ലൂസിഫറിന് സംഭവിച്ച അതേ കാര്യം തന്നെ തനിക്കും സംഭവിക്കും.
He will fall, he will be disqualified.
താൻ വീഴുവാൻ തക്കവണ്ണം ഇടയായി തീരും.
So that's a very dangerous thing.
അത് വളരെ ദുർഘടം പിടിച്ചതായിട്ടുള്ള ഒരു അവസ്ഥയാണ്.
So God allowed this thorn in the flesh to keep him humble.
അപ്പോസ്തലനായ പൗലോസിനെ താഴ്മയുള്ളവനായിട്ട് നിലനിർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഈ ജഡത്തിൽ ഈ സ്ഥൂലം അനുവദിച്ചത്.
പോൾ ഹാഡ് എക്സാക്ട്ലി ദി സെയിം ഫ്ലഷ് ദാറ്റ് വി ഹാവ്.
നമുക്കുള്ള അതേ ജഡം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിനും ഉണ്ടായിരുന്നത്.
Sometimes when we read of great men in the Bible, we think that oh, they were all supermen.
നാം പലപ്പോഴും ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവമനുഷ്യന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ സൂപ്പർ മനുഷ്യന്മാരായിരുന്നു എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു, എന്നാൽ നമുക്കിപ്പോൾ സാധിക്കില്ല. അങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്.
See, there is no superman in the Bible.
ബൈബിളിൽ ഒരു സൂപ്പർ ആയിട്ടുള്ള മനുഷ്യന്മാർ അതികാരന്മാരായിട്ടുള്ള മനുഷ്യന്മാർ ഇല്ല.
സൂപ്പർമാൻ ആർ ദേ ഓൺലി ഇൻ കാർട്ടൂൺസ് ആൻഡ് ടിവി, നോട്ട് ഇൻ റിയൽ ലൈഫ്.
അങ്ങനെയുള്ള സൂപ്പർ മനുഷ്യന്മാർ കാർട്ടൂണുകളിലും ടിവിയിലും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
ഇൻ ദ വേൾഡ് ഓൾ ദ മെൻ ആർ ദ സെയിം.
ലോകത്തിൽ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്.
ബില്ലി ഗ്രഹാം ആൻഡ് ബക് സിംഗ് ആൻഡ് പോൾ, ദേ ഓൾ the same flesh that we have.
Billy Graham and Bhagat Singh and Paulos and ellarkum namukundayirna adhe jadam thanne shariram thanneyanu ullathu.
They all could become proud.
Avarkellam valare
they could become proud.
Avarku nigalikkuvanakkonnulla karyam undayirunnu.
You know, they could fall into sin. The possibility was there.
Avarku paapathilekku veeruvanayittulla avasaram undayirunnu.
When God uses me,
devam enne upayogikkumbol,
I am tempted to become proud.
Njan nigalikkuvanayittulla pralobanam undu.
So I have to go to God and cry out for grace.
Njan devathinte sannidhilekku kadannu ennu kripakku vendi yaachikkanam.
So don't think that somebody is special in the world. Nobody is special in the world.
Aarum ee logathil pratyegathayullavaralla. അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല.
അവർ ഫ്ലഷ് ഈസ് ദ സെയിം.
നമ്മുടെ ശരീരം അത് ഒരേപോലെ
തുല്യമായിട്ടുള്ളതാണ്.
നാം എല്ലാവരും ഒരേപോലെയുള്ള പ്രലോഭനങ്ങൾ നേരിടുന്നവരാണ്.
So Paul was in danger.
അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്.
Because God used him to reveal the truths concerning the church and many other things, there was a possibility for him to become to be proud and become false.
സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകളും അങ്ങനെ അനേക മർമ്മങ്ങളും വെളിപ്പെടുത്തുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചതുകൊണ്ട് താൻ വീണുപോകുവാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു.
God knew that pride was worse than any other disease or trouble.
മറ്റ് എന്ത് അസുഖത്തെക്കാളും എന്ത് പ്രശ്നത്തെക്കാളും ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യമാണ് നിഗളം എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു.
So in order to keep him humble, God gave him this difficulty.
താഴ്മയുള്ളവനായിട്ട് തന്നെ നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ ബുദ്ധിമുട്ട് തന്റെ ജീവിതത്തിൽ നൽകിയത്.
Now we do not know what this difficulty was.
ഇത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്ന് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായി അറിയില്ല.
Nobody knows.
ആർക്കും അറിയില്ല.
Bible scholars give all sorts of opinions.
വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്.
Nobody knows what it is because it's not written.
ഇത് അവിടെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും വ്യക്തമായിട്ട് അറിയില്ല.
Some people say this is referring to Paul's eye problem.
ഇത് പൗലോസ് അപ്പോസ്തലന്റെ കണ്ണിന്റെ ചില പ്രശ്നമായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്.
Because in Galatians there is a reference to Paul's eye.
കാരണം പൗലോസിന്റെ കണ്ണിനെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്.
But I am glad that the problem is not mentioned. It is not mentioned eye problem.
ഇവിടെ പ്രശ്നം കണ്ണിന്റെ പ്രശ്നമാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു.
Because if it was written, all the people would eye problem would have quoted this verse.
അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കണ്ണിന്റെ പ്രശ്നമുള്ള എല്ലാ ആളുകളും ഇത് ഉദ്ധരിക്കുമായിരുന്നു.
My grace is sufficient for you.
എന്റെ കൃപ നിനക്ക് മതി.
Then what would people with backache do?
നടുവേദനയുള്ള ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു?
So thank God it is not mentioned so that all of us can claim this problem.
അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.
Was it a physical disease? We do not know.
എന്ത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല.
Or a mental you know persecuting or troubling his mind, we do not know.
അന്ന് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നമായിരുന്നോ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല.
A thorn in the flesh probably relates to something in the body.
തന്റെ ജഡത്തിലുള്ള ശൂലം എന്ന് പറയുന്നത് തന്റെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ സംഭവമായിരുന്നു.
Whatever it was, it was very hard.
അത് എന്ത് തന്നെ ആയിരുന്നാലും അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
But God had a purpose.
എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു.
In our lives also, God has a purpose in allowing things in our life.
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നതിൽ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട്.
He has a plan.
ദൈവത്തിന് പദ്ധതി ഉണ്ട്.
And he does it for our good.
നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്.
We may not know that now.
നമുക്ക് ചിലപ്പോൾ ഈ സമയത്ത് അറിയില്ലായിരിക്കാം.
There was a missionary who was working among cannibals, man eaters.
നരഭോജികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു.
And he got TB.
തനിക്ക് TB ബാധിച്ചു.
And he became very thin.
താൻ വളരെ ശോഷിച്ചു പോയി.
He lost all his health.
തന്റെ ആരോഗ്യമെല്ലാം നശിച്ചു.
But still he was going on serving the Lord.
എങ്കിലും ദൈവത്തെ സേവിക്കുവാൻ തൻ മുന്നോട്ട് പോയി.
One day he fell into the hands of these cannibals.
ഈ നരഭോജികളായിട്ടുള്ള ആളുകളുടെ കൈകളിൽ ഒരു ദിവസം ഈ വ്യക്തി പെട്ടുപോയി.
So they took him. They bound him.
അങ്ങനെ അവർ തന്നെ ബന്ധിച്ച് അവർ കൊണ്ടുപോയി.
So their custom is that they first take him to the elder in the village.
അവരുടെ കസ്റ്റം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവിടെയുള്ള ആ ഗ്രാമത്തിലെ മൂപ്പന്റെ അടുക്കിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകും.
Present him before him and then they will eat him.
ആദ്യമായിട്ട് മൂപ്പന്റെ മുൻപാകെ കൊണ്ടുപോയിട്ട് അവര് കൊണ്ടുപോയിട്ട് അതിനുശേഷമാണ് അവർ ആ വ്യക്തിയെ തിന്നുക.
So they took him to this elder.
അങ്ങനെ ആ മൂപ്പന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി.
And presented him before him.
തന്റെ മുൻപാകെ അവർ സമർപ്പിച്ചു.
Then the elder looked at him and said,
ആ മൂപ്പൻ തന്നെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു,
There's nothing in him to eat, only bones.
ആ തന്റെ ശരീരത്തിൽ ഒന്നുമില്ല, എല്ലല്ലാതെ മറ്റൊന്നുമില്ല തിന്നുവാനായി.
Release him.
അതുകൊണ്ട് തന്നെ വിട്ടയക്കുക.
And they released him.
അങ്ങനെ തന്നെ വിട്ടയച്ചു.
And that day for the first time the missionary said, Lord, thank you for giving me TB.
അങ്ങനെ ആദ്യമായിട്ട് അന്ന് ആ മിഷണറി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് TB തന്നതിന് നന്ദി എന്ന് പറഞ്ഞു.
If there was no TB, they would have cooked him.
എനിക്ക് ആ TB ഇല്ലായിരുന്നെങ്കിൽ തന്നെ അവർ തിന്നുമായിരുന്നു.
You see, God had a purpose.
നിങ്ങൾ നോക്കണം, അവിടെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്.
We may not understand it straight away.
ഒരുപക്ഷേ നേരിട്ട് നമുക്ക് അത് മനസ്സിലാകില്ലായിരിക്കും.
And we ask questions to God. God, why did you allow this in my life?
നാം പലപ്പോഴും ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ടാണ് നീ ഇത് എന്റെ ജീവിതത്തിൽ അനുവദിച്ചത്?
God may not explain.
ദൈവം ഒരുപക്ഷേ അത് വിവരിക്കില്ല.
Even if God explains, we will not understand.
ദൈവം അത് വിവരിച്ചു എങ്കിൽ തന്നെയും നമുക്ക് അത് മനസ്സിലാകുകയുമില്ല.
You know, we may be big enough to ask God questions.
ഒരുപക്ഷേ നാം ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ അത്രമാത്രം ഒരുപക്ഷേ നാം വലിയവരായിരിക്കാം.
But we may not be big enough to understand the answer.
എന്നാൽ ആ ഉത്തരം ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ബുദ്ധി ഒരുപക്ഷേ വളർന്നിട്ടുണ്ടാകില്ല.
You know, a little boy of 5 years, he can ask his father, how is it that this airplane is flying up in the sky with 400 people?
5 വയസ്സുള്ള ഒരു കൊച്ചുകുഞ്ഞിന് പോലും തന്റെ പിതാവിനോട് ചോദിക്കുവാൻ സാധിക്കും, എങ്ങനെയാണ് ഒരു വിമാനം ഇത്രമാത്രം ഉയരത്തിൽ പറക്കുന്നത് എന്ന്.
But if the father explains the science behind it, the boy will not understand.
എന്നാൽ അങ്ങനെ പറക്കുന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് ഈ പിതാവ് വിവരിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ മനസ്സിലാക്കുവാനേ സാധിക്കില്ല.
He is big enough to ask that question, but he is not big enough to understand the answer.
തനിക്ക് ആ ചോദ്യം ചോദിക്കാൻ തക്കമുള്ള ബുദ്ധിവികാസം ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരം മനസ്സിലാക്കാനുള്ള ബുദ്ധിവികാസം തനിക്കില്ല.
That is so with us.
അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.
God is infinite, unlimited.
ദൈവം
പരിമിതിയില്ലാത്തവനാണ്
ദൈവം.
And you cannot understand what's going on in God's mind.
ദൈവത്തിന്റെ മനസ്സിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
He has all sorts of plans and purposes for the world and for the people in the world.
ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ള ആളുകളെക്കുറിച്ചും ദൈവത്തിന് എല്ലാവിധമായിട്ടുള്ള പദ്ധതികളും ഉണ്ട്.
So some of them we may understand, some of them we will never understand.
അതിൽ ചിലത് ഒരുപക്ഷേ നമുക്ക് മനസ്സിലാകുമായിരിക്കാം, എന്നാൽ ചിലത് നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല.
Even if God explains, we may not understand.
ദൈവം അത് വിവരിച്ചുവെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാകില്ല.
So whether we understand it or not,
നാം മനസ്സിലാക്കുന്നോ ഇല്ലയോ എങ്കിലും,
we need to trust God.
നാം ദൈവത്തെ ആശ്രയിക്കേണ്ടത് ആവശ്യമായിരിക്കുക.
God has a purpose in all that he does.
ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിന് തന്റേതായിട്ടുള്ള പദ്ധതി ഉണ്ട്.
And that purpose is our ultimate good.
അത് ആ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ നന്മയാണ്.
Now it was for Paul's good that God allowed this difficulty.
ഇത് ഇപ്പോൾ പൗലോസിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ട് തന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്.
God is more interested in our character than in our comfort.
നമ്മുടെ സുഖസൗകര്യങ്ങളെക്കാൾ നമ്മുടെ സ്വഭാവത്തിലാണ് ദൈവത്തിന് കൂടുതൽ താല്പര്യം.
We are more interested in our comfort than in our character.
നമ്മുടെ സ്വഭാവത്തെക്കാൾ നമ്മുടെ സുഖത്തിനാണ് നാം പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്.
But God, even if he gives gives us some trouble, some a hard time, he wants to refine our character.
ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനേക ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ അനുവദിച്ചു എങ്കിൽ തന്നെയും നമ്മുടെ സ്വഭാവത്തെ താൻ അത് നന്മയ്ക്കാക്കേണ്ടതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്.
So that is why God did this here in this case.
അതുകൊണ്ടാണ് പൗലോസിന്റെ ഈ കാര്യത്തിലും ദൈവം അത് ചെയ്തത്.
Now here there is a very strange thing, a very interesting thing.
ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്.
You see, Satan is the proudest being in the universe.
സാത്താനാണ് ഏറ്റവും നിഗളിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ജീവി എന്ന് പറയുന്നത്.
He became Satan because of his pride.
തന്റെ നിഗള മുഖാന്തരമാണ് താൻ സാത്താനായി മാറിയത്.
But God is using the proudest being to teach Paul humility.
ഇവിടെ ദൈവം ഏറ്റവും നിഗളിയായിട്ടുള്ള സാത്താനെ ഉപയോഗിച്ചുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്.
Is it not very strange?
ഇത് വളരെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമല്ലേ?
God takes the proud man and teaches Paul humility through him.
ഏറ്റവും നിഗളിയായിട്ടുള്ള ഒരു വ്യക്തി എടുത്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ ഇവിടെ താഴ്മ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുന്നത്.
Only God can do such wonderful things.
അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യുവാനേ സാധിക്കുകയുള്ളൂ.
Okay, verse 8 says that Paul besought the Lord thrice that it might depart from him.
എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ്. ഇത് മാറ്റുവാൻ വേണ്ടി.
Lord, remove this trouble.
ദൈവമേ ഈ പ്രശ്നം ഈ എന്നിൽ നിന്ന് മാറ്റണമേ.
That is what we also do when we are faced with a difficulty. We say, Lord, please solve this problem.
പലപ്പോഴും നാം അതാണ് ചെയ്യാറുള്ളത്. നാം ബുദ്ധിമുട്ടിനെ നേരിടുമ്പോൾ ദൈവമേ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
None of us want trouble.
നമുക്ക് ആർക്കും പ്രശ്നങ്ങൾ ആവശ്യമില്ല.
We want a smooth, happy, comfortable, jolly, good life.
വളരെ മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ദുഃഖമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളത്.
And when we are faced with some difficulty, we immediately pray, Lord, please take away this trouble.
നാം എന്തെങ്കിലും പ്രശ്നങ്ങളെ പെട്ടെന്ന് നേരിടുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഈ പ്രശ്നങ്ങളെ എന്നിൽ നിന്ന് മാറ്റണമേ.
And Paul also prayed 3 times.
പൗലോസ് അപ്പോസ്തലനും ഇവിടെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്.
But you know what the answer that God gave.
ഇവിടെ ദൈവം നൽകിയ ഉത്തരം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം.
He said no.
ദൈവം പറഞ്ഞു, നോ, ഇല്ല.
I am not going to take the trouble.
ഞാൻ ഈ പ്രശ്നങ്ങളെ മാറ്റുവാനായിട്ട് പോകുന്നില്ല.
It is better that you have it.
ഇത് നിനക്ക് ഉള്ളതാണ് നല്ലത്.
I am not going to remove it.
ഇത് ഞാൻ മാറ്റുവാനായിട്ട് പോകുന്നില്ല.
Sometimes God tells us also the same thing.
ചില അവസരങ്ങളിൽ ദൈവം നമ്മളോടും ഇതേ കാര്യം തന്നെ പറയും.
No, we may pray for a long time for the solution of a problem and sometimes it doesn't get solved.
ഒരുപക്ഷേ പലപ്പോഴും നാം ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തുടർമാനമായിട്ട് കുറെ സമയം നാം പ്രാർത്ഥിക്കും, എന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല.
God keeps the problem there for our good.
നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ആ പ്രശ്നത്തെ അവിടെ തന്നെ നിലനിർത്തുകയാണ്.
For the fulfillment of his plans.
തന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി.
And then what do we do?
അത് കഴിഞ്ഞ് നാം എന്താണ് ചെയ്യുന്നത്?
If God says I will not remove your trouble,
ദൈവം പറയുകയാണ് ഞാൻ നിന്റെ പ്രശ്നം മാറ്റുകയില്ല എന്ന് പറയുന്നു എങ്കിൽ,
what shall we do now?
അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യും?
Where else shall we go?
നാം എവിടെ പോകും?
We have only one place to go.
നമുക്ക് പോകാനായിട്ട് ഒരു സ്ഥലമേ ഉള്ളൂ.
God,
ദൈവം.
And he says I will not solve your problem.
ദാ ദൈവം പറയുകയാണ് ഞാൻ നിന്റെ പ്രശ്നം പരിഹരിക്കില്ല.
So what to do now?
ഇപ്പോൾ നാം എന്ത് ചെയ്യും?
Here there is a very encouraging thing for us.
ഇവിടെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
If God ever says no to us,
ദൈവം എപ്പോഴെങ്കിലും ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ,
I will not do this,
ഞാൻ ഇത് ചെയ്യുകയില്ല എന്ന് പറയുകയാണെങ്കിൽ,
he will never put a full stop after that.
ആ പറഞ്ഞതിനു ശേഷം താൻ ഒരു 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 വിരാമം അവിടെ ഇടുകയില്ല.
He will also say, but I will give you my grace.
എന്നാൽ താൻ അതിന്റെ കൂടെ പറയും, എന്നാൽ നിനക്ക് ഞാൻ എന്റെ കൃപ നൽകും.
Oh, this is a thought that has really encouraged my heart.
ഈ ചിന്ത എന്റെ ഹൃദയത്തെ മതിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
God did not simply say no, I won't remove.
ഞാൻ മാറ്റുകയില്ല എന്ന് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്.
The Lord said, I will give you my grace.
മാ ദൈവം ഇപ്രകാരം പറഞ്ഞു, എന്റെ ഞാൻ നിനക്ക് കൃപ നൽകും.
Sometimes the Lord removes the problem.
ചിലപ്പോൾ ദൈവം ആ പ്രശ്നം മാറ്റും.
Haven't we experienced miraculous answers to prayer in our own life?
നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നാം അനുഭവിച്ചിട്ടില്ലേ?
Some big problems overnight just disappear.
ഒറ്റ രാത്രി കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ മാറിയിട്ടില്ലേ?
Sometimes God does that.
ദൈവം ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്.
But sometimes he doesn't do that.
എന്നാൽ ചിലപ്പോൾ ദൈവം അങ്ങനെ ചെയ്യില്ല.
But if he ever says no to us, he will also say, but I will give you my grace.
ദൈവം ഇല്ല എന്ന് പറയുന്ന കൂടത്തിൽ തന്നെ ദൈവം പറയും, എന്റെ കൃപ ഞാൻ നിനക്ക് നൽകും.
If God would have stopped by saying no, we would have been in real trouble.
ഇല്ല എന്ന് പറഞ്ഞ ദൈവം അവിടെ നിർത്തിയിരുന്നെങ്കിൽ നാം വലിയ പ്രശ്നത്തിൽ അകപ്പെടുമായിരുന്നു.
But we have a great reason to be happy.
എന്നാൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് വളരെ വലിയ ഒരു കാരണം അവിടെ ഉണ്ട്.
What is that?
എന്താണത്?
If God ever allows troubles.
ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ,
and if he refuses to remove it,
താൻ അത് മാറ്റുവാനായിട്ട് നിരസിക്കുകയാണെങ്കിൽ,
he will inevitably give us the grace to handle it.
അത് അതിനെ നമുക്ക് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപയും ദൈവം നൽകുമെന്നുള്ളത് ഉറപ്പുള്ള സംഗതിയാണ്.
See, removal of all our problems is not necessary for the accomplishment of God's purposes.
ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം മാറ്റേണ്ടതായിട്ട് ആവശ്യമില്ല.
Let the trouble be there.
ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കട്ടെ.
But in spite of that, I can fulfill my plan through you.
എന്നാൽ ആ പ്രശ്നങ്ങളിൽ കൂടെ തന്നെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്ക് നിവർത്തിക്കുവാനേ സാധിക്കും.
Our prayer very often is,
നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും,
Lord, take away all the stones from my path.
ദൈവമേ, എന്റെ വഴിയിൽ നിന്ന് എല്ലാ കല്ലുകളും മാറ്റിക്കളയണമേ.
So that I can walk smoothly.
അതുകൊണ്ട് അങ്ങനെയെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാതെ നടന്നു പോകാനേ സാധിക്കും.
But the Lord sometimes says,
എന്നാൽ ദൈവം ചിലപ്പോൾ പറയുന്നു,
let the stones be there.
ആ കല്ലുകൾ അവിടെ കിടക്കട്ടെ.
I will see that your foot does not dash against the stone.
നിന്റെ കല്ല് ആ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ഞാൻ നിന്നെ സൂക്ഷിക്കാം എന്ന് ദൈവം പറയുകയാണ്.
Let the stone be there.
കല്ലുകൾ അവിടെ കിടക്കട്ടെ.
I don't have to remove all the stones.
ആ കല്ലുകളൊന്നും എല്ലാം മാറ്റേണ്ട ആവശ്യം എനിക്കില്ല.
Even when the stone is there, I can still keep your foot from faltering, from falling.
ആ കല്ലുകൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് നിന്റെ കാലുകൾ തട്ടി പോകാതെ വണ്ണം, നീ വീണു പോകാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും.
Our life on this earth is full of thorns, thistles and stones.
നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം മുള്ളുകളും കല്ലുകളും നിറഞ്ഞ പാതയാണ്.
We wish if all of them were removed.
അതെല്ലാം മാറിപ്പോയിരുന്നെങ്കിൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
But God doesn't remove it.
എന്നാൽ ദൈവം അതൊന്നും മാറ്റുന്നില്ല.
Sometimes he removes it.
ചിലപ്പോൾ ദൈവം മാറ്റാറുണ്ട്.
But I think most often he allows it to remain there.
എന്നാൽ ഞാൻ വിചാരിക്കുകയാണ് കൂടുതൽ സമയം ദൈവം അത് അങ്ങനെ തന്നെ അവിടെ നിലനിർത്തുകയാണ് ചെയ്യുക.
Have stones on the path.
നമുക്കെല്ലാവരുടെയും മുമ്പിൽ പാതയിൽ കല്ലുകളുണ്ട്.
And we are all praying, Lord, please take away all the stones so that I can walk.
നാം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ ആ കല്ലുകളെ മാറ്റണമേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ നടക്കുവാനേ സാധിക്കും.
The Lord says, let the stones be there.
ദൈവം പറയുകയാണ്, കല്ലുകൾ കിടക്കട്ടെ.
I will see to it that no harm happens to your leg as you walk.
നീ നടക്കുമ്പോൾ നിന്റെ കാലിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുവരുത്തും എന്ന് ദൈവം പറയുകയാണ്.
That is how God operates.
അതാണ്, അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
Now Paul would have, I imagine like this, Paul would have thought, I want to do 100 things for God.
ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പൗലോസപ്പോസ്തലൻ ചിന്തിക്കുകയാണ്, എനിക്ക്
I want to do 100 things.
എനിക്ക് 100 കണക്കിന് കാര്യങ്ങൾ ദൈവത്തിനോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
But now that I have an impediment, I have a weakness, this thorn in the flesh, I can maybe do only 75%.
ഇപ്പോൾ എന്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ 75% മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലെ.
Because I'm handicapped now, I have limitation now.
എനിക്കിപ്പോൾ ചില പരിമിതികളുണ്ട്.
I wanted to do 100 things.
എനിക്ക് 100 കാര്യങ്ങൾ ചെയ്യാനായി താല്പര്യമുണ്ടായിരുന്നു.
But now I don't think I can because I'm handicapped.
ഞാനിപ്പോൾ വികലാംഗനായതുകൊണ്ട് എനിക്ക് അത് മുഴുവൻ ചെയ്യാനായി സാധിക്കുമെന്ന് ചിന്തിക്കുന്നു.
Because of this problem troubling me all the time, I don't think I can do all the 100.
ഈ പ്രശ്നം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ 100 കാര്യങ്ങൾ ചെയ്യുവാനായി സാധിക്കില്ല.
But God says,
എന്നാൽ ദൈവം പറയുന്നു,
even when you still have all these troubles with you, in you, I can still help you to accomplish all the 100.
ഈ പ്രശ്നങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ തന്നെയും ആ 100 കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ദൈവം പറയുന്നു.
Let the problem be there.
ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിലനിൽക്കട്ടെ.
In spite of the problem, I can help you to accomplish all the 100 that you want to accomplish for me.
ആ പ്രശ്നങ്ങളുടെ ഇടയിലും നീ എനിക്ക് വേണ്ടി നിവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ 100 കാര്യങ്ങൾ നിന്നെ കൊണ്ട് നിവർത്തിക്കുവാനായി എനിക്ക് സാധിക്കുമെന്ന് പറയുകയാണ്.
That is the message the Lord gave to Paul.
അതാണ് ആ സന്ദേശമാണ് അപ്പോൾ ദൈവം അപ്പോസ്തലനായ പൗലോസ് നൽകിയത്.
Verse 9,
9th വാക്യം,
He said unto me,
അവൻ എന്നോട് പറഞ്ഞു,
My grace is sufficient for thee, for my strength is made perfect in weakness.
എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
What is the meaning of grace here?
ഇവിടെ കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
My grace is sufficient for thee.
എന്റെ കൃപ നിനക്ക് മതി.
So the meaning of grace is explained in the next verse.
കൃപയുടെ അർത്ഥം അടുത്ത വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
My strength is made perfect in weakness.
എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
So grace here is the strength of God that is made perfect in our weakness.
ഇവിടെ കൃപ എന്ന് പറയുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്.
So grace is equal to strength.
ഇവിടെ കൃപ കൃപ സമം ശക്തി.
The grace of God is the strength of God.
ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്.
The supernatural power that God gives us.
ദൈവം നമുക്ക് നൽകുന്ന ആ ദൈവത്തിന്റെ ശക്തി.
The special help God gives gives us
devan namukku nalguna pratheegamayittulla sahayam
in order to cope up with the problems of life
nammude prashna jeevithathile prashnangalumayittu nam adinod otharmichu pogandathinu vendi
so the supernatural and the divine heavenly enabling that God gives us to handle or face the problems in life
nammude jeevithathile prashnangale neduvanayittu devan nalguna deivikamayittulla shakti
that is the grace of God
adana devathinte kripa
my grace is sufficient for you
ende kripa ninakku mathi
what's the meaning of that
ende adin artham endana
I shall supply sufficient strength to you to cope up with this problem that you are now facing
ee prashnangale ninakku neriduvan avashyamayittulla shakti yadarthamayi njan ninakku nalgum ennaanu adin artham
you see here it says my grace
ivide parayunnathu ende kripa ennaanu
my strength
ende shakti
that means it's God's strength
adinte artham devathinte shakti aanu
so grace is the strength of God given to me to help me in my weakness
ivide kripa ennu parayunnathu devathinte shakti ende balaheenathil enne sahaayikkuvane nalgunu ennulladana
now if I get God's strength
എനിക്ക് ദൈവത്തിന്റെ ശക്തി ലഭിക്കുന്നുവെങ്കിൽ
is there anything that I cannot do
എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ
if God gives me his strength
ദൈവത്തിന്റെ ശക്തി ദൈവം എനിക്ക് നൽകുന്നുവെങ്കിൽ
is there anything that I cannot handle
എനിക്ക് കൈകാര്യം ചെയ്യാനായി കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ
my grace
എന്റെ കൃപ
my strength
എന്റെ ശക്തി
God says
devam parayugiyana
so the lord says I will give you my strength
devam parayugiyana ende shakti njan ninakku nalgum
not just some strength
korchu shakti ennalla parayunnathu
not a lot of strength
korchu kore shakti ennalla parayunnathu
my strength
ende shakti
what a wonderful thing that
endoru albhutharamayittulla karyamaanathu
you remember in isaiah chapter 40
isaiah 40th adhyayathil
you know in the last part of that verse
adinte avasana bhagam
it says they that wait upon the lord shall renew their strength
devathe kaathirikkunnavar avare shaktiye pudukkumenna vaayikkunnundu
that word renew you know bible scholars say that the actual word is exchange
pudukkuva ennulla വാക്കിനെക്കുറിച്ച് വേദപഠനം പറയുന്നത് കൈമാറ്റം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്
that means God will take my weakness and he will give me his strength
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ബലഹീനത ദൈവം എടുത്തിട്ട് ദൈവത്തിന്റെ ശക്തി എനിക്ക് നൽകുന്നു എന്നുള്ളതാണ്
he takes what I have and he gives me what he has
എനിക്കുള്ളത് ദൈവം എടുത്തിട്ട് ദൈവത്തിനുള്ളത് എനിക്ക് നൽകുന്നു
he gives me his strength
devathinte shakti enikku nalgunu
so in isaiah 40 there it says he gives strength to the weak
isaiah 40th adhyayathil avada parayunnathu balaheenarkku devam shakti nalgunu
he who has no strength he increases strength
shakti illathavarkku avare shaktiye devam vardhipichu nalgunu ennu vaayikkunu
he exchanges his strength with mine
devathinte shakti nammude balaheenathiyumayittu kaimaatram cheyyukayanu
if when god's strength becomes my strength
devathinte shakti enne shaktiyayi maarumbol
there's nothing I cannot do
എനിക്ക് ചെയ്യുവാനായി സാധിക്കാത്ത ഒന്നുമില്ല
there's no situation in life I cannot face
എനിക്ക് നേരിടുവാനായി സാധിക്കാത്ത ഒരു പ്രശ്നവുമില്ല
that is why a Christian needs to be never discouraged in life
അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ നിരുത്സാഹപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്
you know I have a friend of mine in some place
ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്
he has been passing through terrible trial in life
വളരെ ഭയാനകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത്
very few people have such trials
അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നേരിട്ടിട്ടുള്ളൂ
for years it has been going on
അത് അനേക വർഷങ്ങളായിട്ട് തുടരുകയാണ്
a young man
വളരെ യുവാവായിട്ടുള്ള ഒരു
വ്യക്തി വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ
വളരെ ഭയാനകമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു
മെന്റൽ ടോർച്ചർ ആൻഡ് സഫറിംഗ്
മാനസികമായിട്ടുള്ള പീഡനം
ബട്ട് എവരി ടൈം ഹി റൈറ്റ്സ് എ ലെറ്റർ
എന്നാൽ താൻ എനിക്ക് കത്തെഴുതുമ്പോൾ
ഹി സേസ് ദ ലോർഡ് ഈസ് ഗിവിംഗ് മീ ഗ്രേസ്
താൻ പറയും ദൈവം എനിക്ക് കൃപ നൽകുന്നു
ഐ എം റിയലി സർപ്രൈസ്ഡ്
ഞാൻ വളരെ അതിശയിച്ചു പോകാറ്
ബിക്കോസ് ദ ട്രയൽ ഈസ് വെരി സിവിയർ
കാരണം ആ പരീക്ഷ എന്ന് പറയുന്നത് അത് ആ പരിശോധന അത് വളരെ ഭയാനകമായിട്ടുള്ള
എനിവൺ വുഡ് ഗിവ് അപ്പ്
ഏത് മനുഷ്യനായാലും ഇട്ടിട്ട് പോകും
but he says the lord is giving me strength
എന്നാൽ ആ മനുഷ്യൻ പറയുകയാണ് ദൈവം എനിക്ക് ശക്തി നൽകുന്നു
every time even when the problem is very bad he says the lord is helping me
ഏത് സമയത്തും ആ പ്രശ്നം എത്ര സങ്കീർണമായാലും താൻ പറയുകയാണ് ദൈവം എന്നെ സഹായിക്കുന്നു
that is the strength of god
adana devathinte shakti
when god gives us his strength
devam thana shakti namukku nalgumbol
there's nothing that we cannot handle
namukku kaigaryam cheyyane kaliyatha mattonnumilla
let the trouble increase
prashnangal etra ayalum sangheernamagatte
the lord will give proportionate help
devam adine takkadayittulla sahayam nalgum
for added burdens he gives added grace
koodal prashnangalkku devam koodal shakti nalgum
I once read a saying like this
njan ipragaram oru karyam aayichu orikkal
sometimes the lord calms the storm
devam chilappozhokke aa കൊടുങ്കാറ്റിനെ ചിലപ്പോൾ അമർത്തും.
Sometimes the Lord lets the storm rage, but he will calm his child.
ചിലപ്പോൾ ദൈവം കൊടുങ്കാറ്റിനെ ഉയർത്തിക്കൊണ്ട് തന്റെ തന്റെ ആ ദൈവപൈതലിനെ ദൈവം സമാധാനപ്പെടുത്തും.
He allows the storm to rage.
ആ കൊടുങ്കാറ്റിനെ
ഉയർത്തും. ഇറ്റ് ടു ബിക്കം വെരി ഇന്റൻസ്, വെരി സ്ട്രോങ്.
അത് വളരെ ശക്തമാകുമെന്നൊക്കെ ദൈവം അനുവദിക്കും.
ബട്ട് അറ്റ് ദാറ്റ് ടൈം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ഹി വിൽ കാം ദ ഹാർട്ട് ഓഫ് ഹിസ് ചൈൽഡ്.
എന്നാൽ അതിന്റെ മധ്യത്തിലും ആ ദൈവപൈതലിന്റെ ഹൃദയത്തെ താൻ സമാധാനിപ്പിക്കും.
Sometimes he calms the storm.
ചിലപ്പോൾ ദൈവം ആ കാറ്റിനെ ശാസിക്കും, അമർച്ച ചെയ്യും.
Sometimes he allows the storm to become intense.
അത് വളരെ ഭയാനകമാകുമെന്നൊക്കെ ദൈവം ഒരുപക്ഷെ ചിലപ്പോൾ അനുവദിക്കും.
ബട്ട് ദെൻ ഹി വിൽ കാം ഹിസ് ചൈൽഡ്.
ആ സമയത്ത് ദൈവം തന്റെ പൈതലിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും.
There'll be no storm in his heart.
തന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുകയില്ല.
Storm is outside. Outside there is storm.
ആ പുറമേ ആ കാറ്റുണ്ട്.
But inside there is no storm.
എന്നാൽ അകമേ അങ്ങനെ ഒരു കൊടുങ്കാറ്റില്ല.
I once visited a brother in one place.
ഒരു സ്ഥലത്തുള്ള ഒരു സഹോദരനെ ഞാൻ ഒരിക്കൽ സന്ദർശിച്ചു.
His wife was sick and was in the hospital.
തന്റെ ഭാര്യ സഹോദരി താൻ അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു.
For a long time she was sick.
കനേക കാലങ്ങളായിട്ട് താൻ അസുഖമായിട്ടായിരുന്നു.
They have a young daughter who is mentally slightly imbalanced, not normal.
മാനസികമായിട്ട് ചില അസ്വസ്ഥതകളുള്ള ഒരു മോൾ അവർക്കുണ്ടായിരുന്നു.
She's a young girl now.
താൻ ഒരു യുവതിയാണ്.
What a sad situation.
അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്.
So I went to that house once.
ഞാൻ ഒരിക്കൽ ആ ഭവനത്തിൽ കടന്നുപോയി.
Then when I was going,
ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത്
I said, come, let's pray.
നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു.
And I was thinking in my heart.
ഞാൻ എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുകയായിരുന്നു.
He's such a godly man.
താൻ വളരെ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്.
What a sad thing this is.
എന്തൊരു ദുഃഖകരമായ കാര്യമാണ് സംഭവിച്ചത്.
Wife is in the hospital.
ഭാര്യ സഹോദരി ആശുപത്രിയിലാണ്.
And the young girl is abnormal.
ഈ യുവതിയായിട്ടുള്ള ഈ മോൾ മാനസികമായിട്ട് അസ്വസ്ഥതയുള്ളവളുമാണ്.
What a sad thing, I thought.
അത് എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ചിന്തിച്ചു.
We were just standing around to pray.
പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ ചുറ്റും നിൽക്കുകയായിരുന്നു.
But this is the thought that was in my mind.
എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു.
But then this brother is saying just before we pray.
ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഈ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു.
Brother, how good the Lord is.
സഹോദര, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്.
How wonderfully he is taking care of us.
നമ്മളെ ദൈവം എത്ര മനോഹരമായിട്ട് അതിശയകരമായിട്ടാണ് ദൈവം പരിപാലിക്കുന്നത്.
I felt ashamed in my heart.
എന്റെ ഹൃദയത്തിൽ ഞാൻ നാണിച്ചു പോവാൻ തോന്നുമ്പോഴായി.
I was thinking, why is God doing this to this family?
ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ കുടുംബത്തോട് ചെയ്യുന്നത് എന്ന്.
But this man is saying, how good our Lord is.
എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്.
I don't know why he said it at that time when we were going to pray.
പ്രാർത്ഥിക്കാനോട് പോകുന്ന സമയത്ത് താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല.
Maybe God wanted to teach me a lesson.
ഒരുപക്ഷേ ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കാം.
He is saying, God is so good, wonderful, he is leading us.
ദൈവം താൻ പറയുകയാണ്, ദൈവം എത്ര നല്ലവനാണ്, വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത്.
He calms his child.
തന്റെ പൈതലിനെ അവിടെ ആശ്വസിപ്പിക്കുകയാണ്.
The storm is raging outside.
ആ കൊടുങ്കാറ്റ് പുറമേ അടിച്ച് ഉയരുകയാണ്.
But the child is calm.
എന്നാൽ ആ കുഞ്ഞ് വളരെ ആശ്വസിക്കുകയാണ്.
So when Paul realized this,
പൗലോസ് അവിടെ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട്,
the power of Christ can rest upon me.
ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്,
you know, verse 10 he says,
പത്താം വാക്യത്തിൽ താൻ പറയുകയാണ്,
therefore I take pleasure in infirmities, in reproaches, in necessities.
താൻ പറയുകയാണ്, അതുകൊണ്ട് ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ്.
I rejoice, I take pleasure.
അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തു, ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറയുകയാണ്.
See, it is as if Paul is, you know, in verse 9 he says, most gladly therefore will I rather glory in my infirmities.
ഇവിടെ തൻ വാക്യത്തിന്റെ അവസാന ഭാഗം പറയുകയാണ്, അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും.
Most gladly,
അതിസന്തോഷത്തോടെ,
I will glory.
ഞാൻ ദൈവത്തെ ഞാൻ പ്രശംസിക്കും.
Is Paul sad?
പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദുഃഖിതനാണോ?
No,
ഇല്ല.
He is jumping for joy.
താൻ സന്തോഷത്താൽ ചാടുകയാണ്, തുള്ളുകയാണ്.
So Paul, your problem is solved.
പൗലോസ്, നിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടോ?
Why you are jumping?
എന്തുകൊണ്ടാണ് നീ തുള്ളുന്നത്?
Paul says, no, my problem is not solved.
പൗലോസ് പറയുകയാണ്, ഇല്ല, എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല.
You still have the thorn?
നിനക്ക് നിന്റെ മുള്ള് ഇപ്പോഴും ഉണ്ടോ?
Yes.
Yes.
Then why are you so happy?
എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സന്തോഷവാനായിരിക്കുന്നത്?
He says, because I can experience the power of Christ upon me.
താൻ പറയുകയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തി എനിക്ക് 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 ആസ്വദിക്കുവാനായി സാധിക്കുന്നു.
I'm jumping for joy.
ഞാൻ സന്തോഷത്താൽ തുള്ളുകയാണ്.
Most gladly I will rejoice, he says.
ഞാൻ അതിസന്തോഷത്തോടെ സന്തോഷിക്കും പ്രശംസിക്കും എന്നാണ് പറയുന്നത്.
You know, earlier in this chapter, Paul had gone to heaven.
പൗലോസ് സ്വർഗത്തിലേക്ക് പോയി.
You can read that there.
അത് അവിടെ വായിക്കാൻ സാധിക്കും.
He went to heaven.
താൻ സ്വർഗത്തിലേക്ക് പോയി.
But now,
എന്നാൽ ഇപ്പോൾ,
heaven has come down to him.
സ്വർഗം തന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്.
Heaven has come down to his heart.
തന്റെ ഹൃദയത്തിലേക്ക് സ്വർഗം ഇറങ്ങി വന്നിരിക്കുകയാണ്.
That's why he is jumping and rejoicing.
അതുകൊണ്ടാണ് താൻ സന്തോഷിച്ചുകൊണ്ട് തുള്ളുന്നത്.
We may not go to heaven now.
ഒരുപക്ഷേ നാം ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകില്ലായിരിക്കാം.
One day we will go.
നാം ഒരിക്കൽ പോകും.
But now,
എന്നാൽ ഇപ്പോൾ,
heaven can come down to us in the midst of our severe trials.
നമ്മുടെ ഭയാനകമായിട്ടുള്ള പരിശോധനകൾക്കിടയിലും സ്വർഗത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇപ്പോൾ സാധിക്കും.
What a wonderful experience.
അത് എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്.
There is no need for a Christian to be discouraged.
ഒരു ക്രിസ്ത്യാനിക്ക് നിരുത്സാഹപ്പെട്ടു പോകാനായിട്ട് യാതൊരു ആവശ്യവുമില്ല.
He may be faced with unexplainable difficulties.
തനിക്ക് വിവരിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടിൽ കൂടി ഒരു പക്ഷേ താൻ കടന്നു പോകുന്നുണ്ടായിരിക്കാം.
God has a purpose in allowing it, and that purpose is our good.
തന്റെ ദൈവം അത് അനുവദിച്ചതിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ നന്മയാണ്.
Maybe to make us more like Christ.
നമ്മെ ഒരുപക്ഷെ ദൈവത്തോട് ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപരാക്കേണ്ടതിന് വേണ്ടിയാണ്.
To refine our character.
നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ നല്ലതാക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം.
But we don't have to be discouraged.
അതിൽ നാം നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല.
If God loves a problem, he will also give the grace to handle that problem.
ദൈവം പരിശോധന നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുവെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യമാകുന്ന ദൈവകൃപയും ദൈവം അനുവദിക്കും.
What more do we need?
അതിൽ കൂടുതൽ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്?
In Hebrews 4:16 we read.
എബ്രായർ 4:16 വാക്യം നാം വായിക്കുന്നു.
Come to the throne of grace to receive grace.
കൃപ നമുക്ക് നേടുവാനായിട്ട് ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്കിലോട് നാം കടന്നു വരണമെന്ന് അവിടെ വായിക്കുന്നു.
If you go to the throne of grace,
ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്കിലോട് നാം പോവുകയാണെങ്കിൽ,
you will receive grace to help you at the right time.
ആ കൃത്യസമയത്ത് നാം സഹായം നമുക്ക് നേടുവാനായി സാധിക്കുമെന്നാണ് വായിക്കുന്നത്.
Throne of grace is open 24 hours.
24 മണിക്കൂറും തുറന്നിരിക്കുകയാണ് ദൈവത്തിന്റെ കൃപാസനം.
You can go there anytime.
ഏത് സമയത്തും അവിടെ കടന്നു ചെല്ലാം.
And for any problem, you can receive grace at the right time.
ഏത് പ്രശ്നത്തിനും കൃത്യസമയത്ത് നമുക്ക് അവിടെ നിന്നും സഹായം നേടുകയും ചെയ്യാം.
That grace that will help you at the right time.
നമ്മെ കൃത്യസമയത്ത് സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപ.
That will be given to you.
അത് നമുക്ക് നൽകപ്പെടും.
So we can rejoice in the midst of all problems.
അതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെയും മധ്യേ നമുക്ക് സന്തോഷിക്കുവാനായി സാധിക്കും.
You know the last verse in the Bible, the Revelation, last book, last chapter, last verse.
വെളിപാട് പുസ്തകം അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ വാക്യം.
Do you know what's the last verse in the Bible?
എന്താണ് ആ ബൈബിളിലെ അവസാനത്തെ വാക്യം എന്ന് നിങ്ങൾക്കറിയാമോ?
Not come Lord Jesus.
കർത്താവേ വരണമേ എന്നല്ല.
The grace of our Lord Jesus Christ be with you all.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന്.
That is the last verse in the Bible.
അതാണ് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം.
Why is that the last verse in the Bible?
എന്തുകൊണ്ടാണ് ആ വാക്യം ഏറ്റവും അവസാനത്തെ വാക്യമായിരിക്കുന്നത്?
I imagine like this.
ഞാൻ പ്രാരംഭം ചിന്തിക്കുകയാണ്.
Holy Spirit wrote 66 books.
പരിശുദ്ധാത്മാവ് 66 പുസ്തകങ്ങൾ എഴുതി.
And he's about to close the book and put his pen back.
താൻ ആ പുസ്തകം എഴുതി പൂർത്തീകരിച്ച് തന്റെ പെന്ന് തിരിച്ചു വെക്കുവാനായിട്ട് പോവുകയാണ്.
Then the Spirit says,
അപ്പോൾ ആത്മാവ് പറയുന്നു,
ഓ ലെറ്റ് മീ ആഡ് വൺ മോർ സെന്റൻസ്.
ഞാൻ ഒരു വാചകം കൂടി അതിന്റെ കൂടെ കൂട്ടട്ടെ.
ഇൻ ഓർഡർ ടു ലിവ് ലൈക്ക് ദിസ്,
ഇതുപോലെ ജീവിക്കണമെങ്കിൽ,
ദ ഗ്രേസ് ഓഫ് ആവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.
ഇൻ ഓർഡർ ടു ലിവ് ലൈക്ക് ദിസ്, മേ ദ ഗ്രേസ് ഓഫ് ആവർ ലോർഡ് ജീസസ് ബി വിത്ത് യു ഓൾ.
ഇതുപോലെ ജീവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
ആൻഡ് ഹി ഫിനിഷസ് ദ ബുക്ക്.
അങ്ങനെ താൻ ഈ പുസ്തകം പൂർത്തീകരിച്ചു.
ആൻഡ് ഹി ഗിവ്സ് ഇറ്റ് ടു അസ്.
അത് നമുക്ക് നൽകി.
ആൻഡ് വി ആസ്ക് ഹിം, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദിസ് ബുക്ക്?
നാം ചോദിക്കുകയാണ്, എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്?
റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ.
ഡോണ്ട് വറി അബൌട്ട് എനിതിങ്.
ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടരുത്.
Do everything without murmuring and complaining.
നാം പിറുപിറുക്കാതെ എല്ലാ കാര്യവും ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം.
Love your enemies.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം.
Lord, how can I live like this?
ദൈവമേ, എങ്ങനെയാണെങ്കിലും ജീവിക്കാൻ
സാധിക്കും? This world is full of problems.
ഈ ലോകം പ്രശ്നത്താൽ പൂരിതമാണ്.
Why did you write like that in this book?
എന്തുകൊണ്ടാണ് പുസ്തകത്തിൽ നീ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്?
Who can live like this?
ഇതുപോലെ ആർക്ക് ജീവിക്കാൻ
സാധിക്കും? How we can live like this?
എങ്ങനെ ജീവിക്കാൻ സാധിക്കും? സാധിക്കും.
The spirit of God says,
ആത്മാവ് പറയുന്നു,
read the last sentence,
അവസാനത്തെ വാചകം വായിച്ചു നോക്കുക.
I have written there,
ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്,
how you can live like,
നിനക്ക് എങ്ങനെ ജീവിക്കാമെന്ന് എഴുതി
വെച്ചിട്ടുണ്ട്. When you receive the grace of God,
നീ കൃപ, ദൈവത്തിന്റെ കൃപ പ്രാപിക്കുമ്പോൾ,
you can live like this,
നിനക്ക് ഇതുപോലെ ജീവിക്കാൻ സാധിക്കും.
And he gives the book to us,
ആ പുസ്തകം നമുക്ക് നൽകുന്നു.
We have that book in our hands,
നമ്മുടെ കരങ്ങളിൽ ആ പുസ്തകമുണ്ട്.
In this world,
ഈ ലോകത്തിൽ
there are problems,
പ്രശ്നങ്ങൾ അനേകമുണ്ട്.
It can happen to anyone of us,
നമ്മുടെ നമുക്ക് ആർക്കും ആ പ്രശ്നങ്ങൾ സംഭവിക്കാം.
But we don't have to be discouraged,
നാം നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല.
God does it all for our good,
നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്.
And he will give us the grace to handle whatever he allows in our life,
ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാം നേരിടേണ്ടതിന് ദൈവം അതിന് കൃപയും നൽകും.
May God bless these words to our hearts,
നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഈ വചനങ്ങൾ അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ.